എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ ഫെബ്രുവരി 6 രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. സംസ്ഥാന ദേശീയപാതകൾ തടഞ്ഞ് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പ്രതിഷേധം നടത്താനാണ് കർഷക സംഘടനകളുടെ സംയുക്ത ബോഡിയായ സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രഖ്യാപനം. പ്രക്ഷോഭം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിച്ചും സമരം ചെയ്യുന്നവരുടെ മേൽ അതിക്രമം നടത്തിയും സമരകേന്ദ്രത്തിൽ നിന്ന് വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ചും സമരം തകർക്കാൻ ശ്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ഇത്തരമൊരു സമരമുറയിലേക്ക് നീങ്ങുന്നതെന്ന് കർഷക സംഘടനകൾ പറയുന്നു. കേന്ദ്ര ബജറ്റിൽ കർഷകരെ അവഗണിച്ചതിലുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപക പ്രക്ഷോഭമെന്നും കർഷകർ വ്യക്തമാക്കുന്നുണ്ട്. യുഎഇയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ  1,06,615 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. 2,730 പേരാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. അതേസമയം 4,452 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. 9 മരണം കൂടി സംഭവിക്കുമ്പോൾ യുഎയിലെ കോവിഡ് മരണസംഖ്യ 859 ആയി ഉയർന്നു. കേരളത്തിൽ ഇന്ന് 3,459 പേരാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. 10.3 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 29 ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ കേരളത്തിന് പുറത്തുനിന്നും വന്നവർ. 3,136 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 247 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കൂടുതൽ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്ത് 516, കോഴിക്കോട് 432, എറണാകുളത്ത് 424 പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയം 302, തിരുവനന്തപുരം 288, തൃശൂർ 263, ആലപ്പുഴ 256, കൊല്ലം 253, പത്തനംതിട്ട 184, കണ്ണൂർ 157, പാലക്കാട് 145, ഇടുക്കി 114, വയനാട് 84, കാസർഗോഡ് 41 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ഇന്ന് 17 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 3,760 ആയി ഉയർന്നിട്ടുണ്ട്. അതേസമയം 5,215 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. ബജറ്റ് അവതരണം പൂർത്തിയായതോടെ ലോക്സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിഞ്ഞു. കോവിഡ് കാലത്തെ കേന്ദ്ര ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്ക് 2.23 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത്. മുൻ വർഷത്തേക്കാൾ 137% വർധനയാണത്. കോവിഡ് വാക്സിനായി 35,000 കോടി രൂപ നീക്കിവച്ചതായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു.
Progressively, as institutions absorb more, we shall commit more. Taking a holistic approach to health, we focus on strengthening 3 areas, preventive, curative, and well-being. Health systems, a new centrally sponsored scheme, PM Atmanirbhar Swasth Bharat Yojana, will be launched with an outlay of about 64,180 crores. Over 6 years, this will develop capacities of primary, secondary and tertiary care health systems, strengthen existing national institutions and create new institutions to cater to detection and cure of new and emerging diseases.
ഇന്ത്യയുടെ ആത്മവിശ്വാസം പ്രദർശിപ്പിക്കുകയും ലോകത്തിന്റെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നതാണ് ഈ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗ്രാമങ്ങളും കർഷകരുമാണ് ഈ വർഷത്തെ ബജറ്റിന്റെ ഹൃദയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി 74% ഉയർത്താനാണ് ബജറ്റിലെ പ്രഖ്യാപനം. പൊതുമേഖലയിലെ 2 ബാങ്കുകളും 1 ഇൻഷുറൻസ് കമ്പനിയും സ്വകാര്യവൽക്കരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. LIC ഓഹരി വിറ്റഴിക്കാനുള്ള നിയമ ഭേദഗതികൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരും. ഓഹരി വിറ്റഴിക്കാവുന്ന കേന്ദ്ര സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ നീതി ആയോഗിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറയുന്നു. കേന്ദ്ര ബജറ്റിൽ മുതിർന്ന പൌരന്മാർക്ക് വരുമാന നികുതിയിൽ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 75 വയസ്സിന് മുകളിലുള്ളവരെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു.
With effect from September 2020, we have implemented a new procedure for administration of rules of origin. This has helped in putting a check on misuse of FTAs. The specific details of direct and indirect tax changes proposed are listed in the annexure to my speech. Honorable Speaker, sir, with these words, I commend the budget to this august house. Thank you.
ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ റോഡ് വികസനത്തിന് വൻ പദ്ധതികളാണ് ബജറ്റിലുള്ളത്. മുംബൈ, കന്യാകുമാരി ഇടനാഴിയുടെ ഭാഗമായി കേരളത്തിൽ 1100 കിലോമീറ്റർ റോഡ്, ദേശീയപാത നിർമ്മാണത്തിനായി 65,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്.
More economic corridors are also being planned. Some are 3,500 kilometers of national highway works in the state of Tamil Nadu at an investment of 1.03 lakh crores. These include Madurai Kollam corridor, Chittur Tatchur corridor, and construction will start next year. Second, 1,100 kilometers of national highway works in the state of Kerala at an investment of 65,000 crores, including 600 kilometer section of Mumbai-Kanyakumari corridor in Kerala. Third, 675 kilometers of highway works in the state of West Bengal at a cost of 25,000 crores, including upgradation of existing road Kolkata Siliguri.
ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദരിദ്രരെയും കുടിയേറ്റ തൊഴിലാളികളെയും വഞ്ചിച്ചുവെന്ന് മുൻ കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് നിർമ്മല സീതാരാമൻ ബജറ്റിൽ ശ്രദ്ധ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. മ്യാൻമറിൽ ആങ് സാൻ സൂചിയെ തടവിലാക്കി പട്ടാളം വീണ്ടും ഭരണം പിടിച്ചെടുത്തു. നവംബറിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ സൂചിയുടെ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചിരുന്നത്. എം പിമാർ ഇന്ന് ആദ്യ സമ്മേളനത്തിനായി പാർലമെന്റിലെത്താനിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ ഇന്നലെ രാത്രി വീണ്ടും മ്യാൻമറിൽ പട്ടാള അട്ടിമറി അരങ്ങേറിയത്. പട്ടാള അട്ടിമറി വകവെച്ചു കൊടുക്കരുതെന്നും ഇതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നുമാണ് സൂചി മ്യാൻമർ ജനതയോട് ആവശ്യപ്പെട്ടത്. നൊബേൽ സമാധാന പുരസ്കാര ജേത്രിയായ സൂചിയെ 1989 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ 15 വർഷത്തോളമാണ് ഇതിനു മുമ്പ് സൈന്യം തടവിൽ പാർപ്പിച്ചിരുന്നത്. ആങ് സാൻ സൂചിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസ സമരമുറകൾക്കൊടുവിൽ 2011 മ്യാൻമർ പട്ടാളം ജനാധിപത്യ സർക്കാരിന് കുറച്ചെങ്കിലും അധികാരം കൈമാറാൻ തയ്യാറായിരുന്നത്. ഈ നവംബറിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ സൂചിയുടെ പാർട്ടിക്ക് വൻഭൂരിപക്ഷം ലഭിച്ചപ്പോൾ പട്ടാളത്തെ അനുകൂലിക്കുന്ന പാർട്ടികൾ തികഞ്ഞ പരാജയമായിരുന്നു. വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് അന്നു മുതൽ രംഗത്തുള്ള പട്ടാള നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ പാർലമെന്റ് സമ്മേളിക്കരുതെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് അവഗണിച്ച് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനൊരുങ്ങിയതോടെയാണ് സൂചിയും സഹപ്രവർത്തകരെയും സൈന്യം തടങ്കലിലാക്കിയത്. പട്ടാളം വീണ്ടും ഭരണം കൈപ്പിടിയിലൊതുക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ ദേശീയ ടെലിവിഷൻ ചാനലുകളുടെ സംപ്രേഷണം നിർത്തി. ഇന്റർനെറ്റ് സേവനങ്ങളും നിലച്ചു. ബാങ്കുകൾക്കും പെട്രോൾ സ്റ്റേഷനുകൾക്കും മുമ്പിൽ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. 1947 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ മ്യാൻമറിൽ 1962 ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം ആദ്യമായി അധികാരം പിടിച്ചത്. പിന്നീട് സൈന്യത്തിനുള്ളിൽ തന്നെ പലതവണ അട്ടിമറികൾ അരങ്ങേറി ഭരണമാറ്റമുണ്ടാവുകയും ചെയ്തു. ആധുനിക മ്യാൻമറിന്റെ പിതാവായി അറിയപ്പെടുന്ന ആങ് സാനിന്റെ മകളായ ആങ് സാൻ സൂചി 1990 സ്വന്തം പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നുവെങ്കിലും പട്ടാളം അധികാരം കൈമാറാൻ വിസമ്മതിച്ചു. ഇപ്പോൾ വീണ്ടും സൂചിയും പാർട്ടിയും വിജയിച്ചപ്പോൾ മ്യാൻമർ സൈന്യം അട്ടിമറിക്ക് തുനിഞ്ഞപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഐക്യരാഷ്ട്രസഭയും ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒഡീഷ എഫ് സിയെ ജംഷഡ്പൂർ എഫ് സി മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. ഈ വിജയത്തോടെ ജംഷഡ്പൂർ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിയിട്ടുണ്ട്. പോയിന്റ് പട്ടികയിൽ 6 സ്ഥാനത്തേക്കാണ് ജംഷഡ്പൂർ ഉയർന്നത്. എന്നാൽ ഈ സീസണിൽ ഒരു ജയം മാത്രം നേടിയ ഒഡീഷ അവസാന സ്ഥാനത്ത് തുടരുകയാണ്. ഇന്നത്തെ തോൽവിയോടെ ഒഡീഷയുടെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിക്കുകയും ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്.